എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി, മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി, അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി, അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിനെ അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവരവിടുത്തെ പ്രവൃത്തികളുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമസ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ അനീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവീനെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രയേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മധുരമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുകയും അത്യുന്നതനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുകയും ജീവിക്കുന്നവൻ അത്യുന്നതന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആർ അവിടുത്തെ സ്തുതിക്കും. അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്തെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായിത്തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകിയില്ല. ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടി വെച്ചതുപോലെയാണ്. അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്ത്രാതാവുമായ കർത്താവെ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവമായ കർത്താവെ, എന്റെ ദൃഷ്ടികൾ ഔദ്ധത്യം നിറഞ്ഞതാകരുത്. അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവീൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ വതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവന ശിഷ്യയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശപഥം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരു തര ശപഥമുണ്ട്. യാക്കോബിന്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. അസഭ്യ ഭാഷണം ശീലിക്കരുത്. അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനൽ ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ നീ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവനെ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്ത്യം ഓർത്തത് ശത്രുതയെ അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്തിനതിന്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു. ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു. വിറകിനൊത്ത് തീയാളുന്നു. ദുശാഠ്യത്തിനൊത്ത് കലഹം, കരുത്തിനൊത്ത് കോപം, ധനത്തിനൊത്ത് ക്രോധം. തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ചണ്ട രക്തച്ചൊരിച്ചിൽ ഉളവാക്കുന്നു. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. ബാറിക്കുമോർ. യോനാ പ്രവാചന്റെ പുസ്തകം 1-ാം അധ്യായം. അത് അമിത്തായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് എന്ന് അതിനെ വിരോധമായി പ്രസംഗിക്കാം. അവരുടെ ദുഷ്ടതയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയിക്കളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിലൊരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താൻ താന്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു. യോനയോ കപ്പലിന്റെ അടുത്തിട്ട് ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്നവനോട്, നീ ഉറങ്ങുന്നത് എന്റെ എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നാം നശിച്ചു പോകാതിരിക്കേണ്ടെന്ന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കുമെന്ന് പറഞ്ഞു. അനന്തരം അവർ വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നറിയേണ്ടതിന് നാം ചീട്ടിടുക എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. അവരവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരേണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരനെന്ന് ചോദിച്ചു. അതിനെ അവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ ഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടവനോട്, നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവനെ ഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നുവെന്ന് അവർ അറിഞ്ഞു. എന്നാൽ സമുദ്രം മേൽക്ക് മേലധികം കോപിച്ചത് കൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അവനവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് വളവീൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിനെ മുറുകെ തണ്ടു വലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ചു. കോൾ പിരികി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു. അയ്യോ യഹോവയെ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവയെ, നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിലിട്ടുകളെയും സമുദ്രത്തിന്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, എന്തെന്നാൽ ഞാൻ എന്റെ കഷ്ട നിമിത്ത യഹോവയോട് നിലവിളിച്ചു. അവനെനിക്ക് ഉത്തരമരുളി, ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. വെള്ളം പ്രാണലോളം എന്നെ വളഞ്ഞു. ആഴി എന്നെ ചുറ്റി. കടൽപ്പുല്ല് എന്റെ തലപ്പാവായിരുന്നു. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി. ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. നീയോ എന്റെ ദൈവമായ യഹോവേ, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാഥത്തോട് നിനക്ക് യാഗമർപ്പിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ടേ അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. യഹോവയുടെ എളുപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അള്ളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്ക. അങ്ങനെ യോന പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവേ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യ ഒരു ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും, ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാന നിനവേ രാജാവിന്റെ അടുക്കലെത്തിയാറെ. അവൻ സിംഹാസനത്തിൽ നേരെ രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിൽ ഇരുന്നു. അവൻ നിനവേ ലിംഗം ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്. മേയുകയും വരുത്, വെള്ളം കുടിക്കുകയും വരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താന്റെ ദുർമാർഗവും താൻ താന്റെ കൈക്കലുള്ള സാഹസവും ഇട്ട് മനം തിരികുകയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിനെ അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവരുടെ മേൽ വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു. അത് വരുത്തിയതുമില്ല. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവനെ കോപം വന്നു. അവനെ യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇതുതന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവനെന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നേ എന്ന് പറഞ്ഞു. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. അനന്തരം യോന നഗരം വിട്ട് ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്ത് ഇരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിനെ എന്ത് ഭവിക്കുമെന്ന് കാണുമ്പോൾ അതിൻ കീഴെ തണൽ പാർത്തു. യോനെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടിയിപ്പാൻ തക്കൊണ്ട് അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു അവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. അത് അവന് മീതെ വളർന്നു പൊങ്ങി. യോന അവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അത് അവണക്ക് കുത്തിക്കളഞ്ഞു വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവാതൃഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നേ എന്ന് പറഞ്ഞു. ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതിനെ അവൻ ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതിനെ യഹോവ അധ്വാനിക്കുകയോ വളർത്തിയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ പാപം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്ലുവാന മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവയോട് എനിക്ക് അയ്യോ പാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ബാറയ്ക്കുമോ? ശുദ്ധമത്തായുടെ സുവിശേഷം 12:38-42 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്തു കാണുമാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിനെ അടയാളം ലഭിക്കില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലിരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനായാലും വലിയവൻ. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതിയിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ ബാറയ്ക്കുമോ. സൈന്യങ്ങളുടെ ഹോ 84 സങ്കീർത്തനം. സൈന്യങ്ങളുടെ ഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എന്റെ ഉള്ള ഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയം എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്ന ഓർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വുകൾ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴിയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാണോ ബാറയ്ക്കുമോ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ബലിതൃനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാചലത്തിന്റെ ആമുഖ്യത്തിൽ ബുധനാഴ്ചയോട് നടത്തി വരുന്ന അനഞ്ചരിഹിതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഒരേ മനസ്സോടും ദൈവസന്നിധിയിലായിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവശബ്ദം കേൾപ്പാനും നമ്മെ തന്നെ ആ കർത്തൃപാദത്തെങ്കിൽ പരിപൂർണമായി സമർപ്പിക്കാനും ആരോഗ്യവും അവസരവും ഒരുക്കി ആ ക്രൂശിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ച നമ്മുടെ കർത്താവിനെ ഭക്തിയോടുകൂടി ആരാധിക്കുകയും സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിട്ട പിതാക്കന്മാരെയും ഇപ്പോൾ നേതൃത്വം നൽകുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹത്തോടെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന അന്യ മാമനച്ചൻ, അന്യ വി സി വർഗീസച്ചൻ, മറ്റേതെങ്കിലും വൈദികരെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ആരാധ്യരായ വൈദികരെയും വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഇരിക്കുന്നത് സെന്റ് മേരീസ് പള്ളിപ്പള്ളിയിലാണ്, ഡാലസിൽ. അവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികൾ, അതുപോലെ തന്നെ സെന്റ് തോമസ് പള്ളിയിൽ താമനച്ചന്റെയും വർഗീസച്ചന്റെ നേതൃത്വം കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥന ഓർക്കുകയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ, പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ 3 നോമ്പിന്റെ അവസാന ഭാഗത്തെ കടന്നു വരുമ്പോൾ അനുഗ്രഹമായി തീരുവാൻ, ധന്യമായി തീരുവാൻ ദൈവവേളയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടുകൂടി ദൈവസാന്നിധ്യം അതിന്റെ അർത്ഥതലത്തിൽ രുചിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആയിരിക്കുന്ന എല്ലാ നന്മകളും ചുരുങ്ങി തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശുശ്രൂഷ സമാരംഭിക്കാം. ഞാൻ ഡാറസിലായിരിക്കുന്നതുകൊണ്ട് പാഠപുസ്തകത്തിന്റെ പ്രത്യേക നമ്പർ പറയുന്നില്ല. എല്ലാവർക്കും സുപരിചിതമായ ഗീതം ഈ സമയത്ത് നമുക്ക് ആലപിക്കാവുന്നത് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്നുള്ള ഗീതം ഒരുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ധന്യമാർന്ന ഈ പ്രഭാതം നമുക്ക് ദൈവം നൽകി. ഈ പ്രഭാതം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനും നമുക്ക് ഒരുക്കാം. നാം എവിടെയായിരിക്കുന്നുവോ ദൈവത്തെ വിളിക്കുമ്പോൾ അവൻ സ്വർഗം തുറന്നിറങ്ങി വന്ന് നമ്മളെ കേൾക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിലൊക്കെ ദൈവസാന്നിധ്യ ബോധം അനുഭവിച്ചറിഞ്ഞ് അവരെ സ്തോത്രത്തോടും സ്തുതിയോടും ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് ഹൃദ്യമായ ആരാധന സമർപ്പിക്കുവാനും ഇടയാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവകൃപയിൽ ആശ്രയിച്ചെന്നുള്ള സുപരിചിതമായ ഗീതം ദൈവം ആ സമർപ്പിച്ച് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം.
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞു ോരു സുഖവും മനശാന്തിയും അവൻ വാടി ഭഗവാനുടെ ചുവടുകളെ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുരൂഹായിരിക്കും സ്തുതി. എന്റെ സ്ത്രീകളാലകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാണ്. കുസ്തിക്കപ്പെട്ടവനെ ഞങ്ങളോട് ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തനെ നീ പരിശുദ്ധനാണ്. കുസ്തിക്കപ്പെട്ടവനെ ഞങ്ങളോട് ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ റിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ നാഥനായ കർത്താവേ നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളോട് കരുണിച്ചിരണമേ. ഇനിവക്കാരുടെ മേൽ കരുണിച്ചിരിഞ്ഞവനായ കർത്താവേ നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള നിന്റെ ആട്ടിൻകൂട്ടത്തിന്മേൽ നീ കരുണ ചൊരിയണമേ. ഞങ്ങളിൽ നിന്ന് സർവശിക്ഷകളെയും കോപശിക്ഷകളെയും നീക്കിക്കളയണമേ. ഞങ്ങൾ നിന്റെ നാമത്തെയും നിന്റെ അദൃശ്യപിതാവിനെയും നിന്റെ പരിശുദ്ധരുഹായി സ്തോത്രം ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ഇസ്മിശിയ നിന്റെ കൃപയാൽ ഞങ്ങളുടെ കടങ്ങളെ പുണ്യമാക്കുകയും നിന്റെ കരുണയാൽ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രവർത്തികളാൽ നിന്റെ നീതിയെ കോപിപ്പിച്ചവരായ നിന്നെ വിളിക്കുന്ന പാപികളിൽ നിന്ന് നീ മൗനമായിരിക്കരുത്. എന്റെ കർത്താവെ സ്കീപ്പായിലേക്ക് നിന്നെ ജായിച്ചു കൊണ്ടുവന്ന നിന്റെ കൃപ ദുഃഖകാലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയും നിന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും ഞങ്ങളിൽ നിന്ന് സർവദുഷ്ടതകളെയും വിളിക്കുകയും ചെയ്യുമാറാകണമേ. സാലവും കേൾക്കുന്നതിനും പ്രാർത്ഥനകൾക്കുള്ള നിന്നുവാഞ്ഞ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ.
ആമീൻ. പ്രത്യേക ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ദൈവമുമ്പാകെ അടുക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയബോധത്തോടും ഇരിപ്പാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, പരിശുദ്ധ സഭയുടെ കാനോനിക ക്രമീകരണ പ്രകാരം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിനങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോവുക. കഴിഞ്ഞ 3 ദിവസം തിങ്കള് ചൊവ്വായും ഇന്ന് ബുധനുമായി നമ്മൾ 3 നോമ്പ് ആചരിക്കുക. തീർച്ചയായിട്ടും നമ്മളിൽ ജീവിക്കുന്ന ലോകം പാപഭംഗിലമായ ലോകമാണ്. എപ്പോഴും നമ്മുടെ കണ്ണുകളെ പൊതിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളെ പല തെറ്റിലേക്ക് ആകർഷിക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ജീവിതത്തിൽ ചില ദുരിത വഴികൾ ദൈവത്തിൽ നകരാൻ സാധ്യതയുള്ള പ്രലോഭകന്റെ പ്രലോഭനങ്ങളിലാണ് ഞാൻ നിങ്ങളുമൊക്കെ കടന്നുപോകുന്നത്. തീർച്ചയായിട്ടും ഈ നോമ്പുകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഈ ലോകത്തിലെ ജീവിതം, ഈ ലോകത്തിലെ ക്രിസ്തുമായ ജീവിതം, അത് പിശാചിന്റെ വലയിൽ അകപ്പെട്ടു പോകാതെ നിത്യ ജീവിതത്തിലേക്കുള്ള ഒരു ഒരുക്കമായി രൂപാന്തരപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നാം അനുഷ്ഠിക്കുന്ന ഈ നോമ്പുകളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നമ്മുടെ പിതാക്കന്മാര് അവരുടെ ജീവിതത്തിൽ കൂടി അത് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവ് തന്നെ സ്വന്തം ജീവിതത്തിൽ കൂടി നോമ്പിന്റെ ഉപവാസത്തിന്റെ പ്രാധാന്യം, കാരണം പിശാജ് ശക്തനാണ്. പലപ്പോഴും പിശാജിനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് നല്ല നോമ്പും അനുഷ്ഠാനങ്ങളും ഒക്കെ ഏറ്റവും അനിവാര്യമാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് 10 വർഷമാകട്ടെ, 5 വർഷമാകട്ടെ, 20 വർഷമാകട്ടെ, 50 വർഷമാകട്ടെ, എത്ര വർഷമാണെങ്കിലും ഈ ലോകത്തിൽ മാറ്റപ്പെടേണ്ടവരാണ് നമ്മൾ. ഈ ലോകത്തിൽ ഒരുപാട് കാലഘട്ടം ജീവിക്കുന്നവർക്ക് കൂടുതൽ പ്രയാസം, കാരണം അത്രമാത്രം പാപമംഗലമായി ലോകത്തിൽ തിന്മയിൽ അകപ്പെട്ട് ജീവിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ നോമ്പുകളും അനുഷ്ഠാനങ്ങളും മാത്രമേ ഉള്ളൂ. ഈ 3 ദിവസത്തെ നോമ്പ് ധന്യമായി തീരുവാൻ, അത് നമ്മുടെ ആന്തരിക ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാക്കാൻ, രൂപാന്തരം ഉണ്ടാക്കുവാൻ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക്, നമ്മുടെ ജീവിത രീതികൾക്ക്, നമ്മുടെ സംസാരങ്ങൾക്ക്, നമ്മുടെ നോട്ടങ്ങൾക്ക്, നമ്മുടെ ഇടപഴകൾക്കൊക്കെ ഒരു ചൈതന്യവും നിറവും രൂപപ്പെട്ടു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് നമുക്ക് പ്രത്യേകം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ദിനങ്ങള് നമ്മൾ പ്രാധാന്യം അറിയിക്കുന്ന 1-2 പ്രാധാന്യം എന്ന് പറയുന്നത് പരിശുദ്ധ മഞ്ഞിനിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന ഏലിയാസ് ഫ്രിദിയൻ പാത്രിസ് ബാവയുടെ 87th ഓർമ്മയായിരുന്നു. മഞ്ഞിനിക്കര ദയറായിലാണ് കബറടങ്ങിയിരിക്കുന്നത്. ഈ നമ്മുടെ ഭാരതത്തിൽ വന്ന് ഒരുപാട് ആളുകളെ വിശ്വാസത്തിന്റെ ആഴത്തിൽ നയിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് ഏലിയാസ് ഫ്രിദിയൻ പാത്രിസ് ബാവ. ബാബാവായി പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത കാരുണ്യത്തിന്റെ പ്രവാചകൻ, 21-ാം നൂറ്റാണ്ടിലെ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഫിയുന്ന ഡോക്ടർ ഗീവർഗീസ് ഓഫ് സുസ്പത്ര പോലത്തെയുടെ 7th ഓർമ്മയാണ്. അദ്ദേഹം കവടയിലിരിക്കുന്നത് മാവേലിക്കര സെന്റ് പോൾ ചാപ്പലാണെന്നുള്ള കാര്യം അറിയാം. ഒരു കാരുണ്യത്തിന് അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചിന്ത നമുക്ക് പകർന്നു തന്ന, ഒരു കാഴ്ചപ്പാട് നമുക്ക് പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛനാണ് ഒരു തിരുമേനിയാണ് അഭിയന്യ ഒസാ തിരുമേനി. ആ പിതാവിനെ പ്രത്യേകമായി ഓർക്കുകയും തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു അഭിയന്യ പിതാവ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു പക്ഷെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന നന്മകളെയൊക്കെ പരിഗണിക്കുമ്പോൾ ഒരു പരിശുദ്ധ പിതാവ് എന്ന് തന്നെ എപ്പോഴും നമുക്ക് ഓർക്കേണ്ടി വരും. പരിശുദ്ധ കുർബാനയിലൊക്കെ പലപ്പോഴും ആ പിതാവിന്റെ മുഖം ഓർക്കുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ യാചിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഒരു പിതാവായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിത രീതികളും ജീവിത ശൈലികളും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ വിലയിരുത്തിയവർക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ശ്രേഷ്ഠ പിതാക്കന്മാർ കാണിച്ചു തന്ന നല്ല മാതൃകകൾ ആ കാരുണ്യത്തിന്റെ പാതയിൽ കുറെയെങ്കിലും എത്തി നോക്കുവാൻ നമുക്കും സാധിക്കണമേ, അവരാത്മാവിന്റെ അംശമെങ്കിലും നമുക്ക് ലഭിക്കണമേ എന്ന് ഈ പിതാവിനെയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ തിരിച്ചറിവ് അതാണ്. തീർച്ചയായിട്ടും ആ ഒരു ആത്മീയ ബോധങ്ങളിലേക്ക് നമ്മുടെ വിചാരങ്ങളൊക്കെ എത്തിച്ചേരുവാൻ ദൈവം ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ 17-ാം തീയതി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വാങ്ങിപ്പോയ പട്ടക്കാരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിനമാണ്. ഒരു പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുണ്ട് എല്ലാ വാങ്ങിപ്പോയ പട്ടക്കാരെ ഓർക്കുക. ഞാൻ എല്ലാ വർഷവും ഈ സമയത്ത് നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ മാമോദിസം ഒക്കെ ഏതെങ്കിലും അച്ഛനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന്. തീർച്ചയായിട്ടും മാമോദിസം ഒക്കെ അച്ഛൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ആത്മീയ പിതാവാണ്. അച്ഛനത്തിൽ ഒരിക്കലെങ്കിലും അതുപോലുള്ള പിതാക്കന്മാരെ ഓർക്കുവാനും അല്ലെങ്കിൽ നിങ്ങളോട് പ്രസംഗിച്ച് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള നിങ്ങളുടെ ആത്മീയതയിൽ നിങ്ങളെ നയിച്ചിട്ടുള്ള പിതാക്കന്മാരെയൊക്കെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. പിന്നെ നമുക്കറിയാം വൈദികരാണെങ്കിലും കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. ഇതേ ലോകത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന അതേ ചിന്തയോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുന്നത്, ബലഹീനതകളൊക്കെ ഒരു പക്ഷെ സാധാരണ മനുഷ്യരെക്കാൾ ഉപരിയായിട്ട് വൈദികരെ ചുറ്റിപ്പറ്റുന്നില്ല. കാരണം ആത്മീയതയിലേക്ക് അടുക്കുമ്പോഴാണല്ലോ പിശാച് കൂടുതൽ ആക്രമിക്കുന്നത്. അപ്പൊ ആ വൈദികരുടെ കുറവുകളെ ക്ഷമിക്കുവാനും അവരുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ, പ്രത്യേകിച്ച് നമ്മൾ അവരുടെ ഓർമ്മയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഈ കട്ടിലപ്പടികളിൽ കാല് വെക്കുമ്പോൾ കാല് കൊള്ളാതെയും പുസ്തകങ്ങളിൽ നോക്കുമ്പോൾ കണ്ണുകളുടെ കാഴ്ച ചൂഴ്ന്നുകളെ നമസ്ത്രത്തിലേക്ക് വന്നു പോകാതെ ഇരിക്കുവാൻ ദൈവം മഹാകാരുണ്യവാനായ ദൈവമേ അങ്ങേക്ക് കാരണതോന്നണമേ. ഒരുപക്ഷെ വിശ്വാസികളുടെ ആ ഒരു പ്രാർത്ഥന മാത്രമാണ് എല്ലാ പട്ടക്കാർക്കും ആശ്രയവും ബലവുമായിരിക്കുന്ന കോട്ട, അതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓരോ പട്ടക്കാരെയും ഈ ദിനങ്ങളിൽ ഓർക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി നിങ്ങളോട് ഈ സമയത്ത് അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ സഭാഭാസരൻ ഗിവരീശ്വർ ദിവന്നയാസോ മലങ്കര മെത്രാപൊലിത്തയുടെ വട്ടതിരുത്തിരുമേനയുടെ ഓർമ്മയാണ്. അത് അടുത്ത ആഴ്ചയുള്ളൂ എങ്കിലും നിങ്ങളുടെ ഒരു ഓർമ്മയിൽ വെക്കാനായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന് 85-ാം ഓർമ്മയാണ്. ആ പിതാവിനെ പ്രത്യേകമായിട്ട് നമുക്ക് സ്മരിക്കാം, അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാം. ഇന്ന് തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അന്ന് ഡോക്ടർ ബി സി വർഗീസച്ചനാണ്. മറ്റ് വൈദികരെയൊക്കെ കിട്ടാതെ പോകുമ്പോഴാണ് ഞാൻ അച്ഛൻ്റെ ഒക്കെ സാന്നിധ്യം ആവശ്യപ്പെടുന്നത്. കാരണം 1-2-3 ആഴ്ചകൾ ഞാൻ തന്നെയാണ് പ്രസംഗിച്ചെന്നുള്ള കാര്യം അറിയാം. ഒരേ ശബ്ദം എപ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഞാൻ പ്രിയപ്പെട്ട വർഗീസച്ചനോട് ഇന്ന് ആവശ്യപ്പെട്ടത്. അവസരത്തിൽ ഞാൻ രാവിലെ അച്ഛനോട് ആവശ്യപ്പെട്ടത് ഒരു മടിയും കൂടാതെ പ്രിയപ്പെട്ട അച്ഛന് വളരെ താല്പര്യത്തോടുകൂടി അതിൽ സംബന്ധിക്കാം എന്ന്, അല്ലെങ്കിൽ തിരുവചനം നേതൃത്വം കൊടുക്കാമെന്ന് അച്ഛന് താല്പര്യത്തോടെ സംബന്ധിച്ചു. നിങ്ങളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. അച്ഛനെ വളരെ സ്നേഹാദരവോട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ വിശേഷ ഗീതങ്ങളിലെ നമുക്ക് സുപരിചിതമായ അമരച്ച ഏതെങ്കിലും പാട്ടെടുത്ത് വെച്ചിട്ടുണ്ടോ അച്ഛൻ അവിടെ?
ഇല്ല
അമരച്ചൻ.
ഇല്ല ഇല്ല.
എന്നാൽ നമുക്കെല്ലാം കൂടി ചേർന്ന് ഒരു ഒരു ഗീതം ദൈവമുമ്പാകെ അർപ്പിക്കാം. സ്നേഹത്തിലൂടെ എല്ലാം കാണുക എന്നുള്ള പാടില്ല. എല്ലാം എല്ലാം അങ്ങേ മഹത്വത്തിനായെന്നുള്ള എല്ലാവർക്കും സുപരിചിതമായ പഴയ ഗീതമാണ്. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പൂഴ്ചയ്ക്കുമായി തീർന്നിരണമേ പ്രിയനെ. വാസ്തവത്തിൽ ഈ നോമ്പിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കേണ്ട ഒരു സംഗതി ദൈവസ്നേഹത്തിന്റെ ആഴമാണ്. ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും എത്ര പൂഴ്ത്തിയാലും അത് മതിയാവത്തില്ല. നമുക്കറിയാം ഈ ദുരവ രാജ്യത്ത് പോയി ആ ജനങ്ങളെ ഉദ്ധരിക്കുവാൻ നമ്മുടെ കർത്താവ് ദൈവം തമ്പുരാൻ യോനായി വിട്ടത് തന്നെ ആ ദുഷ്കർമ്മം പിടിച്ച ജനതയോടുള്ള സ്നേഹത്തിന്റെ ആഴമായ ഭാവമാണ് എന്നുള്ള യാതൊരു സംശയവുമില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സർവകർത്താവ് ദൈവം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ മൂർത്തന്യത്തിലേക്ക് അല്ലെങ്കിൽ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഗീതമാണ് ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിലായി.
സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സെന്നെ നിറയ്ക്കണമേ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസ്സെന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ത്തയ്ക്കുമായി, തീർന്നിടണമേ പ്രിയമേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മമൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മനായകാനിരന്തരമാ, എന്നിരാത്മദാനങ്ങൾ പകരണമേ, ആത്മനായകാനിരന്തരമാ, എന്നിരാത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ത്തയ്ക്കുമായി, തീർന്നിടണമേ പ്രിയമേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും കാരിച്ചു ചെയ്യും ക്രിയകൾ, ഭൂവിൽ ഞങ്ങൾക്കല്ല വാരവരെ, അങ്ങേ വാഴിനായി മാത്രം തീരണമേ, ഭൂവിൽ ഞങ്ങൾക്കല്ല വാരവരെ, അങ്ങേ വാഴിനായി മാത്രം തീരണമേ. എല്ലാ അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി, തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചുവതിരിച്ച നിഞ്ജനോ, നിന്റെ പൊന്നുനാമ മഹത്വത്തിന ദിനം ശോഭിപ്പാൻ രൂപ നൽകണമേ,
നിന്റെ പൊന്നുദാമമകസ്വദീന ദീനം ഗോപി പാണ്ഡുപമൽകണമേ എല്ലാം അങ്ങേ മകസ്വദീന എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ
തിരുവചന ധ്യാനത്തിനായി പ്രിയ ഡോക്ടർ വി സി വർഗീസിന് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പറയ്ക്കുമോ, പ്രിയ ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനീയരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മളെ വിശുദ്ധ മൂന്ന് നോയമ്പിന്റെ അവസാന ദിവസത്തേക്ക് കടന്നു വന്നിരിക്കുകയാണല്ലോ. വലിയ നോയമ്പ് ആരംഭിക്കുന്നതിന് മുൻപായിട്ടും അതിനുള്ള ഒരു ഒരുക്കകാലമാക്കി മാത്രമാണ് ഈ മൂന്ന് നോയമ്പിനെ നാം കാണുന്നത്. ഏകദേശം ഇതിനെക്കുറിച്ച് മൂന്ന് നോയമ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി 7-8 നൂറ്റാണ്ടുകളിലായിട്ട് പേർഷ്യൻ സഭയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പാരമ്പര്യമാണ്. അതിൽ നിന്നാണ് സുറിയാൻ സഭയ്ക്ക് ലഭിച്ചതും അത് കേരളത്തിലെ സുറിയാനി സഭയും അംഗീകരിച്ച് ആചരിക്കുന്ന ഒരു നോയമ്പാണ്. നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസികളും അതുപോലെ കാത്തലിക് വിശ്വാസത്തിലുള്ളവരും ഈ നോയമ്പ് ആചരിക്കുന്നുണ്ട്. അവരെ കുറവിലങ്ങാട്ട് മർത്തമറിയം പള്ളിയിലെ കപ്പലോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചെറിയ വിവരണങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയ നോയമ്പ് തന്നെ അവരും ആഘോഷിക്കുന്നുണ്ട് ഈ നോയമ്പിനെ. ഇത് സെലൂഷ്യ ടെസിഫോ മേഖലയിലെ വലിയ പ്ലേഗ് പടർന്നു പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു 3 ദിവസത്തെ ഉപവാസം നിശ്ചയിച്ചു. ആ ഉപവാസം 3 ദിവസം യോനയുടെ ഉപവാസമായിട്ട് കണക്കാക്കുകയും ആ നോയമ്പ് നമ്മൾ അങ്ങനെ കൊണ്ടാടുകയും ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വസ്തു യോനയെ കുറിച്ച് പറയുമ്പോൾ, യോന എ പ്രോഫറ്റ് ഫ്രം ദ ഗാത്ത് ഹെഫേർ, അല്ലെങ്കിൽ സെബുലൂനിലുള്ള ഗാത്ത് ഹെഫേർ എന്നുള്ള ഒരു മനുഷ്യനാണ്. അവനെ 2 രാജാക്കന്മാരുടെ പുസ്തകം 14:25 യോനയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് യോനയെ കുറിച്ച് ഇപ്പോൾ വായിച്ച് നമുക്ക് കേട്ടത് മത്തായിയുടെ സുവിശേഷം 12:42, അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 11:32 കർത്താവിന്റെ മരണവും തന്റെ ബരിയരും തന്റെ റിസറക്ഷനെ കുറിച്ചും ഒരു ടൈപ്പായിട്ട് യോനയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ജോനയുടെ കണ്ടംപ്രറിയായിരുന്ന ഹോശേയ ആമോസും ഈ പ്രവാചകന്മാരും ഏകദേശം BC 793-753 വർഷങ്ങളിലാണ് ജീവിച്ചിരുന്നത്. ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പുസ്തകമാണ് ഇത്. ദ ബുക്ക് ഓഫ് ജോന, വാട്ട് ഈസ് എബൌട്ട് ഇറ്റ്? ഈസ് ഇറ്റ് എബൌട്ട് സിംപ്ലി എ ഗ്രേറ്റ് ഫിഷ്? ഇറ്റ് ടോക്സ് 4 times മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോർ എ ഗ്രേറ്റ് സിറ്റി, നിനവേ എന്നുള്ള സിറ്റി. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിനവയെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ മോസൽ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ നോർത്ത് ഈസ്റ്റേൺ പ്രദേശത്തിന് അടുത്തുള്ള ഒരു പ്രദേശമാണ് നിനവേ എന്നുള്ളത്. അത് 1947 ഒരു എക്സ്കവേഷന്റെ ഭാഗമായിട്ട് ഈ നിനവേ സിറ്റിയുടെ ഒരു ഔട്ടർ വോൾ കണ്ടുപിടിക്കുന്നതിനും അതിന്റെ അളവ് വീതി ആ വോളിന്റേത് ഏകദേശം 25 feet ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു സൈമൾട്ടേനിയസ്ലി 2 chariots ഒരേപോലെ പോകാനായിട്ട് തക്ക വീതിയുള്ളതായിട്ടുള്ളൊരു പട്ടണമാണ്. 3 ദിവസത്തെ വഴിയാത്ര എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 3 ദിവസത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഏകദേശം 20 miles വെച്ച് 65 മൈൽ ചുറ്റളവിലുള്ള ഒരു വലിയ പട്ടണമായിരുന്നു. ആ പട്ടണത്തിന്റെ ജനസംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ പുസ്തകത്തിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് 120,000 ആൾക്കാരുണ്ട്. അതെങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമ്മൾ നോക്കണം. ഇടം കൈയും വലം കൈയും അറിയാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സിന് മുകളിലോട്ടുള്ള ഏത് വ്യക്തിയോട് ചോദിച്ചാലും ഇടം കൈയും വലം കൈയും എവിടെയാണെന്ന് അറിയാം. പക്ഷേ ഈസ് ആൻ ഇൻഫൻസ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 120,000 ഇൻഫൻസ് ഉള്ള ആ സ്ഥലത്ത് എത്ര ആൾക്കാരുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 600 to 1 million ആൾക്കാരെ തിങ്ങിപ്പാർക്കുന്ന ഒരു വലിയ പട്ടണമായിരുന്നു പിന്നെ നിനവേ. ഇതാണ് അതിന്റെ ഏകദേശം ഒരു ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ ഇസിറ്റ് എ ഡിസൊബീഡിയന്റ് പ്രോഫറ്റ് അല്ലെങ്കിൽ പ്രോഡിഗൽ പ്രോഫറ്റ് എന്ന് വേണേൽ നമുക്ക് വിളിക്കാം. പ്രോഡിഗൽ സണ് എന്ന് പറയുന്ന മാതിരി ഒരു പ്രോഡിഗൽ പ്രോഫറ്റ് 18 times പ്രാവശ്യമായിട്ട് ആ പ്രോഫറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് ഗോഡ്. ഗോഡ് ഈസ് മെൻഷൻഡ് 38 times. യഹോവയെ കുറിച്ച് 38 പ്രാവശ്യം ആ 4 ചെറിയ അധ്യായങ്ങൾ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ജോന അബൌട്ട് ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് ഹൗ വി റെസ്പോൺസ് ടു ഇറ്റ്. ഇറ്റ് ഈസ് ആൾസോ അബൌട്ട് ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് ഹൗ വി ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. അതാണ് ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതിന്റെ മെയിൻ ആശയം. അതാണ് ഇതിന്റെ ആത്മീയമായിട്ടുള്ള ഒരു സ്പിരിച്വൽ സെൻസിൽ എന്തെല്ലാം നമുക്ക് അതിൽ നിന്നും പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തേക്ക് കടക്കുന്നില്ല. എങ്കിലും 1 to 1 നിങ്ങളുടെ മുൻപ് തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകത്തിലെ യോനയുടെ 1 നോക്കിയാൽ അതിനകത്ത് 1 to 3 വാക്യങ്ങളിലെ റിബല്യസ് ജോന ദ പ്രോഫറ്റിനെ കാണാം നമുക്ക്. അവന് He got a wrongful attitude towards God's will. ദൈവം പറഞ്ഞിരുന്നൊരു റോങ് ഫുൾ ആറ്റിറ്റ്യൂഡ് എടുത്തിരിക്കുന്നത്. കാരണം അത് പിന്നീട് പറയുന്നുണ്ട്, ഒന്നുകിൽ ഇവൻ പോയി പ്രസംഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാനസാന്തരപ്പെടും, ഇവർ രക്ഷപ്പെടും. അപ്പോൾ അവൻ്റെ പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അപ്പോൾ അവൻ പ്രവചിക്കുന്ന ആ പ്രവചനം നേരെ തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അവനൊരു ഒരു ഫോൾസ് പ്രോഫറ്റ് ആയിട്ട് തന്നെ തന്നെ ചിത്രീകരിക്കപ്പെടും. അത് സാധിക്കത്തില്ല. രണ്ടാമത്തേത്, ഈ അസീറിയൻസ് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ബദ്ധ ശത്രുക്കളാണ്. അതുകൊണ്ട് ഒരു കാലത്തും അസീറിയൻസ് രക്ഷപ്പെടുവാനായിട്ട് ഈ യഹൂദനായിട്ട് അവൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അവനവിടെ പോയി പ്രസംഗിക്കുന്നതിന് അവന് താല്പര്യവുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ലായിരുന്നു. ദൈവം അവനോട് പറഞ്ഞു, നീ അവിടെ പോയി പ്രസംഗിക്കണം, എങ്കിൽ മാത്രമേ അവർ രക്ഷപ്പെടുകയുള്ളൂ. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയിലെ എല്ലാ മനുഷ്യനും ഒരുപോലെയാണ്. രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ തന്നെ ന്യായവിധി അവസാനം വരെയും കാത്തു സൂക്ഷിക്കുകയാണ്. എല്ലാ ആത്മാവും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ടൈമാണിത്. ഇതല്ലോ രക്ഷയുടെ സമയം, ഇതല്ലോ സുവിശേഷത്തിന്റെ സമയം എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ റോങ് ഫുൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ വില് ഓഫ് ഗോഡ്. ഒബേയിങ് ദ വില് ഓഫ് ഗോഡ് ഇസ് അൻ ഇമ്പോർട്ടൻറ്റ് ടു ഗോഡ് സെർവൻസ്. ഇറ്റ് ഈസ് ദ പീപ്പിൾ ഹി സെർവൻ മിനിസ്ട്രി ടു. ഇറ്റ്സ് ദ ഒബേയിങ് ദ വില് ഓഫ് ഗോഡ് ദാറ്റ് വി ഫൈൻഡ് അവർ സ്പിരിച്വൽ നറിഷ്മെന്റ്. ഇവനതിൻ്റെ 4:3-34 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 7:17 ഇത് പറഞ്ഞിട്ടുണ്ട്. വില് ഓഫ് ഗോഡ്, കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്റെ ആഹാരം എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്, അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതാണ് എന്റെ ആഹാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ എനിബഡി. വി ആർ ഓൾ ജസ്റ്റ് ലൈക്ക് എ പ്രോഫറ്റ് ജോന. സോ വി ഹാവ് എ വിൽ ഓഫ് ഗോഡ്. വാട്ട് ഈസ് ഇൻ അവർ ലൈഫ് വി ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ജോനാസ് റോങ് ഫുൾ ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവന് 700 miles ഈസ്റ്റിലോട്ട് പോകുന്നതിന് പകരം 2,000 miles വെസ്റ്റിലോട്ട് പോയത്. ടാർസിസ്, ഇറ്റ് ഈസ് എ പ്രസന്റ് ഡേ സ്പെയിൻ എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഫ്രം ദ ജോപ്പ. ഇറ്റ് ഈസ് അബൌട്ട് 2,000 miles ടു വെസ്റ്റ് അവന്റെ യാത്രയിൽ എന്ന് പറയുന്നത്. ജോന ഇൻ ദ ജൂ ബിക്കേം എ കേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് എ ബ്ലെസ്സിംഗ്. 1:4-10 വാക്യങ്ങൾ കാണാം. അവരെ ഒരു കപ്പലായി യാത്ര ചെയ്യണമെങ്കിൽ ആ കപ്പൽ നിറച്ചും കാർഗോ ഉണ്ടായിരിക്കും. അവരത് കൊണ്ടുപോയിട്ട് തർശീസിൽ കൊണ്ട് വിറ്റ് അതിൽ നിന്നും പണം വാങ്ങിച്ചാലേ അവിടെ നിന്നുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരും, ജോപ്പയിലേക്ക് കൊണ്ടുവരും. അതാണ് ഒരു കപ്പലിനും അന്നത്തെ അവരുടെ ജേർണിയുടെ ഉദ്ദേശം അത് തന്നെയാണ്. പക്ഷേ ഇവിടെ ജോന പോയി കിടന്നത് ഇവിടാണ്. ഇറ്റ് വാസ് ഇൻ ദ കാർഗോ. അപ്പോൾ അവിടെ ഒരു ടെമ്പസ്റ്റ് അടിച്ചു, വലിയൊരു കൊടുങ്കാറ്റടിച്ചു, ടെമ്പസ്റ്റ് കൊണ്ട് കപ്പൽ മുങ്ങിപ്പോകാറായി. അവർ ആദ്യം ചെയ്തത് അവരുണ്ടായിരുന്ന സാധനങ്ങളുടെ എല്ലാം വെയിറ്റ് കുറയ്ക്കും, അതിനു വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ എറിഞ്ഞു കളഞ്ഞു, വെള്ളത്തിനകത്ത് കളഞ്ഞു. അവര് അവരവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഈ സെയിലേഴ്സിനകത്ത് ഒരു എത്തീസ്റ്റുമില്ല എന്ന് പറയുന്നത് തന്നെയാണ്. അവരാരൊക്കെയാണെങ്കിലും എന്തെങ്കിലും ആണെങ്കിൽ തന്നെയും ഏത് വിശ്വാസിയാണെങ്കിലും ഏത് ദൈവത്തെ ആരാധിക്കാനാണെങ്കിലും അവരൊരു വലിയ പ്രാർത്ഥനയാണ് അവിടെ നടത്തിയത്. ദ പ്രയർ മീറ്റിംഗ് വാസ് ഗോയിങ് ഓൺ വൈൽ ജോന വാസ് ഇൻ ദ ബേസ്മെന്റ് ഹി ഈസ് സ്ലീപ്പിംഗ്. അതാണ് നമ്മൾ ജോനയെപ്പോ കപ്പലിൽ ജോനയെപ്പോൾ ഉറങ്ങുന്നവരെ എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് തന്നെയാണ്. നമ്മൾ ആ പ്രയർ മീറ്റിംഗിനെ സംബന്ധിക്കാതെ ഹി വാസ് സ്ലീപ്പിംഗ്, ഹി വാസ് എ കേഴ്സ്. അതിന്റെ ഒരു കേസായിട്ടുള്ള മനുഷ്യനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നീ ആരാണ്, ഇവിടെ നിന്ന് വരണം എന്ന് ചീട്ടിട്ട് അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, അവരോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ യഹൂദനാണ്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി വരുന്നവനാണ്, അതുകൊണ്ട് യു ത്രോ മീ ഔട്ട് എന്ന് പറഞ്ഞു. ആർക്കും വേണ്ടാത്ത ഒരു കാർഗമായിട്ട് അവനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. ആ പുറത്തേക്ക് കളഞ്ഞപ്പോൾ അവർക്ക് സുഖമായിട്ട് സഞ്ചരിക്കുവാനായിട്ട് സാധിച്ചു. അവര് തർശീസിലോട്ട് പോയോ തിരിച്ചു വന്നോ എന്ന് നമുക്ക് ചിന്തിക്കണം. കാരണം തർശീസിലോട്ട് പോകുന്ന അവര് സാധനങ്ങൾ വിൽക്കുന്നതിനാണ്. അവരുടെ കാർഗ മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. തിരിച്ചു വന്നു, തിരിച്ച് ജോപ്പയിലേക്ക് വന്നിട്ട് അവരെ ഓടി അറിയിച്ചു ഇങ്ങനൊരു യഹൂദനെ എറിഞ്ഞിട്ടുണ്ട്, അവനെ നിലവിലേക്ക് പ്രസംഗിക്കാനായിട്ട് വരേണ്ടിയവനായിരുന്നു, അവനെ സൂക്ഷിച്ചു അവൻ എപ്പോഴും വേണേലും വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാ അവനൊരു വലിയ മത്സ്യം മുഴുങ്ങുകയും ആ മത്സ്യം മൂന്നാമത്തെ ദിവസം അവനെ തുപ്പി എന്നല്ല പറയുന്നത്, അവനെ ഛർദ്ദിച്ചു കളഞ്ഞു. ഇറ്റ് വാസ് എ ഇൻഡൈജഷൻ ഫോർ ദ ഫിഷ്. അവന് കരയിലുണ്ടായിരുന്നപ്പോൾ കപ്പൽക്കാർക്ക് തന്നെ വേണ്ടാത്തൊരു വസ്തുവായി അവനെ എടുത്തെറിഞ്ഞു. ഇവിടെ മത്സ്യത്തിന്റെ ഉള്ളിൽ പോലും വേണ്ടാത്തൊരു വസ്തുവായിട്ടാണ് അവനെ ഛർദ്ദിച്ചു കളഞ്ഞു. അവനാണ് മൂന്നാമത്തെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നിലവിലേക്ക് വരുന്നത്. ഹി ലോസ് ദ വോയിസ് ഓഫ് ഗോഡ് ആൻഡ് വാസ് നോ ലോങ്ങർ സ്പീക്കിംഗ് ടു ജോന ത്രൂ ഹിസ് വേർഡ്സ്. ഗോഡ് സ്പീക്കിംഗ് ത്രൂ ഹിസ് വർക്ക്. ദ സീ, ദ വിൻഡ്, ദ റെയിൻ, ദ തണ്ടർ, ഇങ്ങനെയുള്ള എല്ലാ വസ്തുക്കളിലാണ് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ദ ഗ്രേറ്റ് ഫിഷ് ത്രൂ ഹിം, നോട്ട് ബൈ ഹിസ് വേർഡ്സ് but by his actions with the other creatures God spoke to Jonah. Everything in the nature obeyed the God except his servant Jonah. Nature മുഴുവൻ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ആ ജോനയ്ക്ക് അതിനെ ജോനയാണോ അതിനെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇഷ്ടപ്പെടാതിരുന്നു. അവനെ ജോന ലോസ്റ്റ് ഹിസ് സ്പിരിച്വൽ എനർജി. അഞ്ചു ആറും അധ്യായത്തിൽ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഒന്നാം അധ്യായത്തിൽ ഹി വെന്റ് ടു സ്ലീപ്പ് ഡ്യൂറിങ് എ ഫിയർ സ്റ്റോം. അവൻ ആ സ്പിരിച്വൽ എനർജി നഷ്ടത്തു കഴിഞ്ഞിട്ടാണ് ഉറക്കത്തിലേക്ക് പോയത്. അതിന്റെ മൂന്നാമത്തെ കാര്യം നമ്മൾ നോക്കുന്നത് ഹി ലോസ്റ്റ് ഹിസ് പവർ ഇൻ പ്രേയർ. ദ ഹീദൻ സെയിലേഴ്സ് വർ കോളിംഗ് ഓൺ ദെയർ ഗോഡ് ഫോർ ഹെൽപ്പ് വൈൽ ജോന സ്ലെപ്റ്റ് ത്രൂ ദ പ്രേയർ മീറ്റിംഗ്. നാലാമത്തെ കാര്യം ജോന ലോസ്റ്റ് ഹിസ് ടെസ്റ്റിമണി. അതായത് ഒന്നാം അധ്യായം 7-10 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹി ഈസ് നോട്ട് ലിവിംഗ് അപ് ടു ഹിസ് നെയിം. ജോന മീൻസ് എ ഡവ് അല്ലെങ്കിൽ യൗനാൻ എന്ന് സുറിയാനിയിലും പിന്നെ ഹെബ്രായ ഭാഷയിലും പിന്നെ ജോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡവ്, എ സിംബിൾ ഓഫ് പീസ്, അല്ലെങ്കിൽ അവന്റെ പേരിനനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി അവന് സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ അധ്യായം 1-9 വാക്യങ്ങളെ ഇറ്റ് ഇസ് എ റിപ്പെന്റൻസ് ഫ്രം ആൻ എക്സ്പീരിയൻസ് ഓഫ് എ റിബെല്ലിയസ് ആൻഡ് ഇൻഡിസിപ്ലിൻ ജോന. ത്രൂ ദി എക്സ്പീരിയൻസ് ഹി റിപ്പെന്റൻസ് ആൻഡ് ഡെഡിക്കേഷൻ. ഗോഡ് ഗ്രേഷ്യസ്ലി ഗേവ് ഹിം ദ മച്ച് ബിഗിനിങ്. ജോന നോ doubt expected to die in the water of the sea. But when he woke up inside the fish, he realized that God had graciously spared him. It's a spiritual experience in the prayer. അവനെ വെള്ളത്തിലെറിഞ്ഞെങ്കിൽ ഈ ഫിഷ് വന്നവനെ ഫോളോ ചെയ്തില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ വെള്ളത്തിൽ അവനെ നശിച്ചു പോകാമായിരുന്നു, മരിച്ചു പോകാമായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് എ പണിഷ്മെന്റ്, ഇറ്റ് വാസ് എ പ്രിസർവേഷൻ ഓഫ് ഹിസ് ലൈഫ്. ഗോഡ് ആസ്ക്ഡ് ദ ഫിഷ് ടു ഫോളോ ഹിം. അവിടെ കിടന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനകത്ത് ആ ഫിഷിന്റെ വയറ്റിലിരുന്നു കൊണ്ടാണ് അവന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചത്. എവിടെയോ ദൈവത്തിന്റെ അവൻ തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു, അവിടെ ദൈവം കേൾക്കുന്നു. അതുകൊണ്ട് ഹി പ്രേഡ് ഫോർ ഗോഡ്സ് ഹെൽപ്പ്. രണ്ടാമത്തെ ഒന്നും രണ്ടും വാക്യങ്ങളുണ്ട്. ജോനാ പ്രേയർ അറ്റ് ദി എൻഡ് ഓഫ് ത്രീ ഡേയ്സ് ആൻഡ് ത്രീ നൈറ്റ്സ്, ഹിസ് പ്രേയർസ് വാസ് ബോൺ ഔട്ട് ഓഫ് അഫ്ലിക്ഷൻ ആൻഡ് അഫക്ഷൻ. ഹി ക്രൈഡ് ടു ഗോഡ് ബിക്കോസ് ഹി വാസ് ഇൻ ദ ഡേഞ്ചർ. വി മസ്റ്റ് പ്രേ ഓൾവേസ് വിത്ത് പ്യുർ ആൻഡ് ഹോളി മോട്ടീവ്സ്. നമ്മുടെ പ്രേയർ എങ്ങനെയുള്ളതായിരിക്കണം? ഇറ്റ് ഈസ് എ പ്യുവർ ആൻഡ് ഹോളി മോട്ടീവ്സ്. അതോ നമ്മുടെ ഹൃദയത്തിലെ വഞ്ചനയും അസൂയയും മറ്റുള്ളവരോടുള്ള പ്രതികാരവും വെച്ചുകൊണ്ടുള്ള പ്രേയറാണോ നമ്മൾ നടത്തുന്നു നോക്കണം. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നതിനും നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കുന്നതിനും ഒരു റിപ്പൻറ്റേഷൻ ഉണ്ടായിട്ട് ആ റിപ്പനിൽ നിന്നുകൊണ്ട് ഉള്ള പ്രേയറാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടത്. അവന്റെ അവസ്ഥയിൽ അവൻ അങ്ങേയറ്റത്തെ മരണത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് അവന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയത്. അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ഞാൻ ഭൂമിയുടെ അറ്റങ്ങളോളം ചെന്നാലും ഇവിടെ സമീപിച്ചാലും യഹോവ എന്നോടുകൂടെയുണ്ട്, അവിടെ നിന്റെ കൈ എന്നെ നടത്തും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ട് ഹി അക്സെപ്റ്റഡ് ഗോഡ്സ് ഡിസിപ്ലിൻ. വേഴ്സ് മൂന്നാമത്തെ ഇതിനകത്ത് രണ്ടാമത്തെയും പറയുന്നുണ്ട്. ആൻഡ് നാലോ തൊട്ട് ഏഴുള്ള വാക്യങ്ങളിലെ ഹി ട്രസ്റ്റഡ് ഗോഡ്സ് പ്രോമിസസ്. ജോന വാസ് ഗോയിങ് ഡൗൺ ടു ജോപ്പ, ഈവൻ ടു ദ സൈഡ്സ് ഓഫ് ദ ഷിപ്സ്, ഡൗൺ ടു ദ ബോട്ടം ഓഫ് ദ മൗണ്ടൻസ്. ആൻഡ് ഹി വെൻ ഡൗൺ ടു ദ ബെല്ലി ഓഫ് ദ ഫിഷ്. When he went to turn back and to God, and the only direction he can give is down. What is saved Jonah? His faith in God's promises and his holy temple. By faith Jonah looked towards God's temple. By faith is avada kannavane kaana sadikkilla, pakshe by faith he looked at the temple, at the temple of Jerusalem. ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ആൾക്കാർ പറയും, ഞാൻ പള്ളി കോയിലും ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു TV പ്രോഗ്രാമോ ഒരു കുർബാനയോ മറ്റുള്ളതോ ഒരു ഇവാഞ്ചലിക്കൽ മീറ്റിംഗോ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പറയും. പക്ഷെ അതല്ല പ്രാർത്ഥന. ഇത് ഒരു വർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോമൺ വർഷിപ്പിലേക്ക് ഒരു സ്ഥലത്തേക്ക് വരണം. അവിടെയാണ് ദൈവത്തിനെ നമുക്ക് കാണാൻ ദർശിക്കുന്നതും കാണുന്നത്. ആ പള്ളിയിൽ വന്ന് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ള ഫെയ്ത്ത്ഫുലി ബൈ വി ഹാവ് ടു ലുക്ക് ടുവേഴ്സ് ദി ഓൾട്ടർ. വാട്ട് ഈസ് ഹാപ്പനിങ് ദയർ, ദാറ്റ് ഈസ് എ ഗോഡ്, ഇസ് ഹിസ് പ്രസൻസ് ദയർ. ആ പ്രസൻസ് ആണ് നമ്മൾ നോക്കുക, അല്ലാതെ നമ്മളെ തന്നെയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെങ്ങനെയുള്ളവരെ എന്നൊന്നുമല്ല, നമ്മളെങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല, നമ്മളെങ്ങനെയാകുന്നു എന്നുള്ളതല്ല, നമ്മളെ ആരാക്കി തീർക്കാം എന്നുള്ളതാണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്നത്. ഇവിടെ ജോനെ ആരായിരുന്നു, ജോനെ എന്താകുന്നു, ജോനെ എന്തായിരുന്നു എന്നുള്ളതല്ല, ജോനെ ജോനെയാക്കി തീർക്കുന്നത് അവന്റെ പ്രാർത്ഥനയാണ്. ആൻഡ് ഹി യീൽഡ് ടു ഗോഡ്സ് വിൽ. രണ്ടാമത്തെ ആയി 8-9 ഒരേ വാക്യങ്ങൾ പറയുന്നത്. നൗ ജോന അഡ്മിറ്റഡ് ദാറ്റ് ദർ വർ ഐഡൽസ് ഇൻ ഹിസ് ലൈഫ് that robbed him in the blessings of God. An idol is anything that takes away from God the affection and obedience. Nammada hrudayathilulla idols ennu parayunnathu allengil mithya moorthigal ennu parayunnathu onnil nammada pride aayirikkam, alla nammada patriotism aayirikkam, allengil nammude vera endengilum ahankarangal aayirikkam. Adella maatti vechittu venam in the affection and obedience to pray. Jonah closed his prayers by uttering a solemn voice to the Lord. I will go into your house with burnt offerings. നേർച്ചകളുമായിട്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് ഞാനത് ചെയ്യാം, നേർച്ചകൾ നടത്തുന്നുണ്ട്. സാൽവേഷൻ ഈസ് ദ ലോർഡ്. രണ്ടാമധ്യായം 9:9b പറയുന്നുണ്ട്, സാൽവേഷൻ ഈസ് ഓഫ് ദ ലോർഡ്, യഹോവ രക്ഷ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. 3:8-39 ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, രക്ഷ യഹോവയിങ്കിൽ നിന്ന് വരുന്നു എന്നുള്ളത്. ഇറ്റ് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദ ബുക്ക് ഓഫ് ദ ബൈബിൾ. അതുകൊണ്ട് റിഡംഷൻ ആണ് അടുത്തത്. 2:10 യോനയുടെ ആ ഫിഷ് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞു, അവൻ അവിടെ ഒന്ന് എഴുന്നേറ്റുകൊണ്ട് നിനവ പട്ടണത്തിലേക്ക് പോയി. ആ പട്ടണത്തിന് മനസാന്തരമുണ്ടായി. പക്ഷെ എന്നാലും യോനയ്ക്കൊരു സംശയം, ഞാൻ ഈ പ്രസംഗിച്ചത് നേരായി വരുമോ അതോ അതായത് എനിക്കത് അങ്ങനെ ഉണ്ടാകണമെന്നില്ല, നേരാകുന്നില്ല, സംഭവിക്കണമെന്നുമില്ല. കാരണം ഇവര് നശിച്ചു പോകണമെന്നാണ് എൻ്റെ അവൻ്റെ ആഗ്രഹത്തിൻ്റെ ഉള്ളിരിക്കുന്നത്. അതുകൊണ്ട് യോന പുറത്തു പോയിട്ട് ആ സിറ്റിയുടെ പുറത്തു പോയിട്ട് നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. ഒരു മരത്തിന്റെ തണലില് അല്ലെങ്കിൽ അത് ചേർത്ത് വന്ന ഒരു ചെറിയ കുഞ്ഞു ചെടിയുടെ തണലില് യോന ഇരുന്നുകൊണ്ട് പറഞ്ഞു. യോന നോക്കിയപ്പോൾ പട്ടണം നശിക്കുന്നില്ല, ദൈവത്തിന്റെ കരുണ അവിടെ കണ്ടു. അത് തന്നെയാണ് യോന പറഞ്ഞത്, ഞാൻ ഇത് തന്നെയാണ് അവിടെ പറഞ്ഞിരുന്നത്. ഓർക്കുന്നുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നീ മഹാദേവിയും മഹാകരുണയുമുള്ള ദൈവമാണ്, നീ അവരോട് കൃപ ചെയ്യും, പക്ഷേ അവർ നശിക്കാതെ രക്ഷപ്പെടും. പക്ഷെ എനിക്കത് സാധിക്കത്തില്ല, അവർ നശിക്കണമെന്നാണ് എന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നാശം കാണുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ യോനയ്ക്ക് അവസാനം പറഞ്ഞു, ഒരു പുഴു വന്ന ആ ചെറിയ ചെടിയും നശിപ്പിച്ചു കളഞ്ഞപ്പോൾ ചോദിച്ചു, നിനക്ക് ഈ ജനത്തോട് അനുകമ്പ ഉണ്ടാകുന്നില്ലേ എന്ന് പറഞ്ഞു. ആ ഒരു അർത്ഥത്തില് യോനയുടെ ജീവിതത്തിലെ കടന്നുപോയ സംഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ജോനയും നാമുമായിട്ട് എന്താണ് വ്യത്യാസമുള്ളത്? യാതൊരു വ്യത്യാസവുമില്ല. വി ആർ ഓൾ പ്രോഡിഗൽ പ്രോഫറ്റ്സ് ഇൻസ്റ്റ് ഓഫ് പ്രോഡിഗൽ ജോന. നമ്മ അതുപോലെ തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് മാത്രമേ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ബിക്കെയും ഒരു സൈനായിട്ട് അല്ലെങ്കിൽ ഒരു അടയാളമായിട്ട് നിനവേക്ക് തീർന്നതുപോലെ. കാരണം ഇവൻ വരുന്നു എന്നുള്ള കാര്യം ഓൾറെഡി കപ്പലിലുള്ളവർ പോയി അവിടെ പറഞ്ഞതുകൊണ്ട് they are waiting for him. He became a sign. അതാണ് കർത്താവ് പറഞ്ഞത്, ജോന ഒരു സൈൻ ആവുന്ന പോലെ we have to also should be a sign to the world, to our neighbor, instead of world to one another. നമ്മൾ നമ്മളുടെ സഹോദരങ്ങളായി കാണും നമ്മൾക്ക് വേണ്ടിയിട്ടും. ഈ ജോനയ്ക്ക് ഇതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം അതിന് നമ്മളുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു പാട്ട് നമ്മളിങ്ങനെ പാടുന്നുണ്ട്. നിന്നുവയിലെന്നോണം ഞങ്ങളിൽ അലിയണമേ, വിമുഖത പാപികളാം ഇവരിൽ കാട്ടിയിടരുത്, അൻപുടയോനെ നിൻ വാതിലടച്ചെന്നാൽ കുട്ടി വിളിപ്പാനില്ലയ്യോ മറ്റൊരു വാതിൽ. താങ്ക് യു. ദൈവമെല്ലാവരെയും എനിക്കിട്ട് ഇവന്നിമായ നോമ്പ് നമുക്ക് നന്നായിട്ട് നോക്കുന്നതിനും 18 ദിവസം കഴിഞ്ഞ വിശുദ്ധ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിനും ദൈവമായ കർത്താവ് വിലയില്ലായ എന്നെയും നിങ്ങളെയും എല്ലാവരും എനിക്ക് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഇളയവചനങ്ങൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ നോമ്പിന്റെ പര്യവസാനത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ നിമിഷം, 3 ദിവസം നമ്മൾ കടന്നുപോയ പാതകളിൽ വേദവസ്തുത്തിൽ യോനയുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളെ കുറെ കൂടെ അരക്കിട്ട് ഉറപ്പിച്ച് ആ ഒരു യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് എത്തിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകിയ ആ ഒരു സന്ദേശത്തെ വളരെ നന്ദിപൂർവ്വം ഓർക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. വസ്തുവത്തില് ഒരു ഇന്ന് രാവിലെയാണ് ഞാൻ അച്ഛനോട് പറഞ്ഞതെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് യോനയുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില മേഖലയിൽ ഒന്നുകൂടെ നമുക്ക് കടന്നു പോകാനും കുറെ കൂടെ യോന നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, ഭക്തി ജീവിതത്തിൽ ഒരു തിരിച്ചറിവിൽ കൂടി ഒരു അടയാളമായി തീരുവാൻ അച്ഛന്റെ വാക്കുകളിൽ കൂടി നമുക്ക് സാധിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാലവും മനുഷ്യൻ ധ്യാനിക്കേണ്ട അല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യതിയാനം ഉണ്ടാകാൻ ഇടയുള്ള ഒരു അടയാളമാണ് യോന. ക്രിസ്തു പോലും നമ്മളത് ഓർപ്പിക്കുന്നുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഒരു നല്ല ചിന്ത പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് പകർന്നുവാകും. ഞാൻ പലപ്പോഴും അച്ഛനെ പ്രസംഗത്തിൽ കൂടി ഇങ്ങനെ പറയുകയുണ്ടായി, യോന എന്തുകൊണ്ട് പോയില്ല. അതിന് വ്യക്തമായിട്ട് അച്ഛനത് പറഞ്ഞു, വേദവോത്സവത്തിൽ അതിനുള്ള കാരണങ്ങളൊക്കെ തെളിവാക്കിക്കൊണ്ട് പറഞ്ഞു. എങ്കിലും ദൈവത്തിന് എനിക്ക് ഏറ്റവും വലിയ അതിശയമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം, ദൈവത്തിന് യോനായോട് വിരോധമൊന്നും തോന്നിയിട്ടില്ല. കാരണം ദൈവം ആ ജനങ്ങളെ സ്നേഹിക്കുന്നു, യോനായെ സ്നേഹിക്കുന്നു. അങ്ങനെ വിരോധം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യോന എടുത്ത് പുറത്ത് കളഞ്ഞതായിരുന്നു. പക്ഷെ യോനായി വീണ്ടും വീണ്ടും ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് ഒരുപാട് ഒരുപാട് സമയത്തിന്റെ പരിമിതിയുടെ അതിലേക്ക് വീണ്ടും വീണ്ടും ആ യോനായ ആ യോന വലിച്ചെറിഞ്ഞു കളഞ്ഞ ദൗത്യത്തിലേക്ക് വീണ്ടും യോനായ കർത്താവിനെ കൊണ്ടെത്തിക്കുക. വേണം, ദൈവത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു, പക്ഷെ ദൈവം എന്നെ കൊണ്ടെത്തിക്കുക. എന്തുകൊണ്ടാണ് ഈ യോന അതിലേക്ക് പോകാതിരുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മളെല്ലാവരും ഈ ഞാനും കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ യോനയുടെ കുറവുകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി, എല്ലാവരും പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് യോന പോകാഞ്ഞത് എന്നുള്ള ദൈവത്തിനറിയാം. കാരണം യോനയ്ക്ക് ജനങ്ങളെ ഭയമാണ്. അച്ഛനത് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, സിറിയ എന്നാ ഇവരുമായിട്ടുള്ള ബന്ധുശത്രുക്കള് എല്ലാം ദൈവം തമ്മിലെ പറഞ്ഞിട്ടുണ്ട്, ഈ ജനങ്ങൾ ദുഷ്ടന്മാരാണ്, അവരുടെ ദുഷ്ടം എന്റെ സന്നിധി എത്തി എന്നുള്ളതാണ്. ഞങ്ങളുടെ അച്ഛന്മാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. കാരണം ഈ ഇവിടെ ഇങ്ങനെ ഓരോ പള്ളികളെ പറ്റി അച്ഛന്മാർക്കൊക്കെ ഓരോ ധാരണയുണ്ട്. ഒരു പള്ളിയിൽ തിരുമേനി അച്ഛനെ ഇങ്ങനെ നിയോഗിക്കാനായിട്ട് വിടുമ്പോഴത്തേക്ക് എല്ലാ അച്ഛന്മാരും ആദ്യം ചെയ്യുന്നത് ഈ പള്ളി എങ്ങനെയുണ്ട്, അവരുടെ ആളുകൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കും. ചില പള്ളിയിൽ പോകാൻ വലിയ മടിയാ, ചില പള്ളി പോകുന്നു തന്നെ തിരുവേനിമാര് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ പല തന്നെ തീരുമാനിക്കുന്നത്. എനിക്കത് രസകരമായ ഒരു കാര്യം, ഞാൻ അച്ഛനായി ആദ്യം ഞാൻ ഒരു പള്ളിയിലേക്ക് പോവുക. ആ സ്ഥലത്തിന്റെ പേര് കണ്ണൂരാണെന്ന് എനിക്കറിയാം. കണ്ണൂരുള്ള ആളുകളെയും പള്ളികളെയും ഒക്കെ ഒരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ വെറുതെ പറയുന്നതല്ല, നടന്നതാ. ഞാനിങ്ങനെ ഒരു ഈ പള്ളിയിലോട്ട് എനിക്ക് അച്ഛനായിട്ട് ആദ്യത്തെ ചുമതല വന്നപ്പോൾ പത്രാസനത്തിലെ സീനിയറിന്റെ അച്ഛൻ എന്നോട് എനിക്ക് പറഞ്ഞു, അച്ഛനെ ഏത് പള്ളിയിലോട്ട് അച്ഛനെ വിടുന്നത്? ഞാൻ പറഞ്ഞു, എന്റെ അച്ഛൻ തിരുവേനി എന്താ കണ്ടോട്ട് അച്ഛനെ വിടുന്നത്? അവിടുത്തെ ആളുകള് കാര്യം അവർ വളരെ ആക്റ്റീവാണല്ലോ, ഇത്രയും എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ആളുകളെ വരെ എങ്ങും കാണുകയല്ല എന്നൊക്കെ പറഞ്ഞ ഒരു സീനിയർ അച്ഛൻ എന്നെ പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സിൽ ദൈവമേ മാർക്കെ തീക്കാത്തോട്ടാണോ അവർ കാലം വെക്കുന്നത് എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായി. നമ്മുടെയൊക്കെ ഈ ഒരു ഒരു മിൻവീതിയുണ്ട്, അവിടെ ചെല്ലുമ്പോൾ എന്താകും, ഏത് രീതിയിൽ ആളുകൾ പ്രതികരിക്കും. ഒന്നാമത് ഞാൻ ഈ സയൻസിൽ ചെയ്തതായതുകൊണ്ട് ഏത് രീതിയിലൊക്കെ അവിടെ എന്തൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്. നമ്മുടെ ഒരു ഒരു മുൻവിധിയാണ്. നിങ്ങൾ ദയവായിട്ട് ഫോൺ ഉപയോഗിക്കുന്നവരെ മ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഇടയാണ്. അപ്പൊ അങ്ങനെ തന്നെ മുൻവിധികളുണ്ട്. കാരണം ഏത് തരത്തിലുള്ള ജനങ്ങളുടെ ഇടയിലാക്കാണ് പോകുന്നത് വിടുന്നതെന്നൊക്കെ. പക്ഷെ ഒരു മൂന്ന് നാലഞ്ച് വർഷത്തെ ശുശ്രൂഷണ മനസ്സിലായി, ഈ മുൻവിധികളൊക്കെ വെറുതെയാണ്. കാരണം ഈ ദൈവം ഒരാളെ ഒരു സ്ഥാനത്ത് അയക്കുന്നുണ്ടെങ്കിൽ ആ ആളെ സംരക്ഷിക്കുവാനും ആ ആളെ കരുതുവാനും ദൈവത്തിനറിയാം. കാരണം ഈ യോനായുടെ കാഴ്ചപ്പാട് അപ്പാടെ മാറി. ഈ ജനതയുടെ മുമ്പിൽ യോന ഒരൊറ്റ കൂടുതലൊന്നും യോന പ്രസംഗിച്ചില്ല. യോന അവിടെ പോയി ദൈവം തമ്പുരാൻ വരുത്താൻ പോകുന്നു, നാശം വരുത്തുന്നു, അനുദപിച്ച പ്രാർത്ഥന ഒന്നും പറഞ്ഞില്ല. യോന ഒറ്റ കാര്യം അവിടെ പറഞ്ഞുള്ളൂ, 40 ദിവസം അവർ വിദേശം മുടിച്ചു. അവരെ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഒറ്റ വാക്കുകൊണ്ട് അവരൊറ്റ വാക്കുകൊണ്ട് ദേശം മുഴുവൻ മാറിമറിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ആരും യോനായെ ഒന്ന് കല്ലെറിയുകയോ അല്ലെങ്കിൽ പറഞ്ഞ യോനയെ കുറ്റപ്പെടുത്തുക പോലും ചെയ്തില്ല. കാരണം അത് അപ്പൊ നമ്മുടെ മുൻവിധികളല്ല, അതിനപ്പുറമായി ക്രമീകരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. പക്ഷെ ഈ ഒരു പ്രക്രിയ അവിടെ നടക്കണം, ആ ഒരു പ്രക്രിയ അവിടെ നടക്കണം. യോന അവിടെ പ്രസംഗിക്കണം. കാരണം ഈ യോനായ്ക്കും അത് പഠിക്കാനൊരു പാഠമാണ്. കാരണം ഈ യോനായുടെ മനസ്സ് വളരെ സങ്കുചിതമാണ്. കാരണം എബ്രായനാണ് യോന, ആ എബ്രായ നാടിനെ പറ്റി മാത്രമേ യോനയ്ക്ക് വിചാരമുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ശുശ്രൂഷകൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുരോഹിതൻ, ദൈവത്തിന്റെ പ്രവാചകന്റെ മനസ്സ് ദൈവത്തെ പോലെ വിശാലമാകണം. ആ ദൈവത്തിന് നിർബന്ധമുണ്ട്. അപ്പം താനായിരിക്കുന്ന ആ ഒരു ദേശത്ത് മാത്രം പ്രസംഗിക്കാനല്ല ദൈവം ഈ പ്രവാചകനെ ചുമതലപ്പെടുത്തിയത്. ദൈവം ഒരു സമൂഹത്തെ എങ്ങനെ കാണുന്നുവോ സ്നേഹിക്കുന്നുവോ അതേ വിശാലമായ ലോകത്തിലേക്ക്, സ്നേഹത്തിന്റെ വിശാലമായ പടർന്ന ലോകത്തിലേക്ക് ഓരോ ദൈവത്തിന്റെ പ്രവാചകനും അല്ലെങ്കിൽ ഓരോ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തവരും അടുത്തു വരണം എന്നുള്ള നിർബന്ധ ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ യോനയെ തന്നെ അവസാനം വരെയും ഈ ഒരു ഉദ്യമത്തിന് ഒരുക്കുകയും അങ്ങനെ യോനയുടെ വാക്കുകളിൽ കൂടി ഈ ദേശത്ത് ഒരു മാറ്റം ഉണ്ടാക്കാനൊക്കെ ഉടനെയാക്കി തീർത്തത്. വളരെ വളരെ ഒരുപക്ഷെ ഈ യോനയുടെ പുസ്തകം 4 അധ്യായങ്ങളുണ്ടെങ്കിലും ഈ 4 അധ്യായങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒരാഴ്ച മുഴുവൻ ചിന്തിച്ചാലും തീരാത്ത അനവധി സന്ദേശങ്ങളാണ്. നിഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും ഈ സഭ ഉൾക്കാഴ്ചയോടുകൂടി ഈ 3 ദിവസം ഈ നോമ്പ് നോക്കി ചിന്തിക്കുവാനും ഈ നോമ്പ് നോക്കാൻ ഈ ഭാഗം തന്നെ ധ്യാനിക്കാനൊക്കെ സഭ നമുക്ക് പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ തീർച്ചയായിട്ടും സഭാപിതാക്കന്മാരുടെ ആത്മീയ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. തീർച്ചയായിട്ടും അത് ഈ 3 ദിവസത്തെ ധ്യാനങ്ങളും ചിന്തകളും ഒക്കെ എവിടെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ കോണുകളിൽ രൂപാന്തരം വരേണ്ട, പരിവർത്തനം ഉണ്ടാവേണ്ട ഏതെങ്കിലും മേഖലകളിൽ അതുണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നോമ്പ് നമുക്ക് അർത്ഥവത്താകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ അനുഗ്രഹീതമായ ചിന്തോദ്ദീപകമായ ഒരു ധ്യാനം പകർന്ന് നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട വി സി വർഗീസിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടാമയുടെ പേരിൽ അറിയിക്കുന്നു. എപ്പോഴും ഈ പ്രാർത്ഥനയിൽ അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ അനുഗ്രഹങ്ങളും ഉണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇതൊരു വലിയ ഈ അച്ഛന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ഒരു താങ്ങാണ്. അച്ഛനോട് ഒരിക്കൽ കൂടി ഈ പ്രത്യേകമായിട്ടുള്ള ഈ കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. ഇപ്പോൾ നമുക്ക് ചേർന്ന് അൻപുടയോലെ മുൻപാതിൽ നമ്മൾ ആരാധനയ്ക്ക് നിരത്തിനെ പാടുന്ന അനുതാപത്തിന്റെ ഗീതമാണ് അൻപുടയോലെ നിൻവാതിൽ മുട്ടുന്നുള്ള ഗീതം ദൈവമാ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പേരുകൾ ഓർക്കാനുള്ള പേരുകൾ പറഞ്ഞ് ദൈവഭാഗം നമുക്ക് രോഗികളെ ക്ലാസ്സിൽ കൂടി പോകുന്ന ആളുകളെ സമർപ്പിക്കാം. അൻപുടയോനെ
ശാലിക്കും അടിയാരെ തള്ളിടല്ലേ നിന്നെ വിളിക്കും നിന്നുദാവിക്കലീന വല്ലവനേ ണമേയാജീക്കുകളെ അലിവോടു ശിക്ഷിച്ചടിയാരെ ഹരിസംബിക്ക് കാക്കണമേ വാതിൽ തോറന്നി പ്രാർത്ഥനയിൽ നാദം കേട്ടേകിടണമേ കർത്താവേ കാരുണ്യത്താരിപടിയാൽ ചെയ്യണമേ നന്മ നിറഞ്ഞോനേ എൻ്റെ തിന്മകളെ നീയോർക്കരുതേ.
രോഗികളുടെ പ്രത്യേകമായിട്ടുള്ള ഓർക്കാനുള്ള പേരുകൾ വായിക്കുന്നത് ഒരു പീറ്റർ കെ തോമസിനെ ദൈവമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഷാലിനി ജോർജിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ചാമ മാത്യുവിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. കൃഷ്ണയുടെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ സിൻസി എന്ന് പറയുന്ന കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ശോശമ്മ വർഗീസ് പ്രയാസമായിട്ട് കടന്നു പോകുന്നു. ശോശമ്മ വർഗീസിനെ ദൈവം മുമ്പാകെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ജോ സക്കറിയ പായാധിക്യത്തിന്റെ ക്ഷീണത്തിൽ ഹോസ്പിറ്റൽ അപ്ഡേറ്റ് ആണ്. അവർക്ക് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോ സക്കറിയ ഓർത്ത് പ്രാർത്ഥിക്കാം. സ്റ്റീവൻ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നീതനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഒരു ഓമന നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് നിരന്തരം ഓർക്കുന്നു. അതുപോലെ ഓമനയുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ആലീസിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ടുള്ള ചികിത്സയിൽ കൂടി കടന്നു പോകുന്നു. ജോബിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ പ്രത്യേക മാമനച്ചൻ ഏതെങ്കിലും പേരുകൾ അവിടെ ഉണ്ടോ പ്രത്യേകമായിട്ട് ഓർക്കാൻ? ഹലോ മാമനച്ച, ഞാൻ പറഞ്ഞ കേൾക്കാമോ?
ഇപ്പം കേൾക്കാം, ഞാൻ മ്യൂട്ടിലിട്ടിരിക്കുകയായിരുന്നു.
ആരെങ്കിലും പ്രത്യേകിച്ച് പേരുകളെല്ലാം ഓർക്കാനുണ്ടോ അവിടെ രോഗികളുടെ?
എമി ചാങ് എന്നുള്ള ഒരു ഫ്രണ്ടിന്, ഒരാളുടെ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്
പറഞ്ഞു. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഒരു പ്രഭാതം കൂടെ ധന്യമാർന്ന ഈ 3 നോമ്പിന്റെ പര്യവസാനത്തിൽ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി അവിടുത്തെ ക്രൂശിന്റെ ചുവട്ടിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിച്ച കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. യോനാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി, ഒരു വെട്ടമായി, ഒരു മാർഗദർശ നിർദ്ദേശമായി, ഒരു അടയാളമായി നിലനിൽക്കുന്നു. ഈ ചിന്തകളൊക്കെ ഞങ്ങൾ ഓർക്കുമ്പോൾ അങ്ങയുടെ സ്നേഹത്തിന്റെ അമൂർത്തമായ ഭാവത്തെ ഞങ്ങൾ വിലയിരുത്തുന്നു. ഓരോ മനുഷ്യരെയും അവർക്ക് സ്നേഹിക്കുന്നു. ഓരോ മനുഷ്യരുടെയും ശരീരത്തെക്കാൾ ഉപരി ഓരോ വ്യക്തിയുടെ ആത്മാവിനെ അവർക്ക് സ്നേഹിക്കുന്നു. ഒരാത്മാവ് പോലും നഷ്ടപ്പെടുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങയോട് മറുതലിച്ചിരുന്നിട്ടും അങ്ങയോട് വിരോധമായി അങ്ങയുടെ കൽപ്പനകളെ ഉപേക്ഷിച്ചു പോയിട്ടും ആത്മാവ് രക്ഷപ്പെടുന്നിടം വരെ അവനെ വീണ്ടും പിറകെ നടന്ന് ആ സ്നേഹത്തിന്റെ അടയാളങ്ങളൊക്കെ കാണിച്ച് അങ്ങയുടെ ഊഷ്മളമായ സ്നേഹത്തിൽ അവനെ മാറോടണച്ച് ആ സ്നേഹിച്ച സ്നേഹത്തിന്റെ പാഠം ഞങ്ങളുമൊക്കെ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ സഹായിക്കണമേ. ഈ ശരീരം വിട്ടുപിരിഞ്ഞാലും ഞങ്ങളുടെ ആത്മാവ് അങ്ങയോട് ചേരുവാനും അങ്ങയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് അങ്ങയെ ആരാധിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ ചിന്തകളും ഈ ദിനങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്ന നോമ്പുകളും ഒക്കെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാക്കി തരണമേ. ഞങ്ങൾ ജീവിക്കുന്നത് നാശമംഗിലമായ ലോകത്തിലാണ്. എപ്പോഴും പിശാജ് അവന്റെ താല്പര്യങ്ങളിലേക്ക് അത് ലോകത്തിന്റെ ഭാവത്തിൽ കൂടിയും മരണത്തിന്റെ ഭാവത്തിൽ കൂടിയും നഷ്ടങ്ങളുടെ ഭാവത്തിൽ കൂടിയും പ്രലോഭനങ്ങളുടെ രൂപത്തിൽ കൂടിയും ഒക്കെ ഞങ്ങളെ കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുമ്പോൾ അങ്ങേക്ക് വേണ്ടി മരിക്കാൻ പോലും മടിയില്ലാത്ത വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് അങ്ങേക്ക് വേണ്ടി സ്വയം എല്ലാം നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം കൊണ്ട് അങ്ങേ തൊട്ടറിയുവാനും ഹൃദയം കൊണ്ട് അങ്ങേ സ്നേഹിച്ച് രുചിച്ചറിയുവാനും ഞങ്ങളുടെ മനസ്സുകളെയും ശരീരങ്ങളെ അവിടെ ഒരുക്കണമേ. അവിടുത്തെ ബലമുള്ള ഭുജങ്ങളിൽ ഞങ്ങളെ താങ്ങണമേ. അങ്ങയോടുള്ള ആഴമായ ബന്ധത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. പ്രത്യേകിച്ച് അനേക ആളുകളുടെ രോഗികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അനേകം ആളുകളുടെ പേരുകൾ നിലനിൽക്കുന്നു. ദൈവ രോഗം പലപ്പോഴും ഈ ലോകത്ത് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന വലിയൊരവസ്ഥയാകുന്നു. രോഗത്തിന്റെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഹൃദയം നീറി പ്രയാസത്തിൽ കടന്നു പോകുന്ന അനേകർ ഞങ്ങളുടെ ഇടയിലുണ്ട്. ദൈവമേ അങ്ങയുടെ കരുണയുടെ കരം അവരുടെ മേൽ സ്പർശിക്കണമേ. രോഗമൊരുക്കുന്ന തീവ്രമായ വേദന അനുഭവിക്കാൻ ഇടയാകുമ്പോഴും അങ്ങ് ശരീരത്തിൽ തൊടുന്ന ആ ഒരു അനുഭവം ആ വേദനകളെയൊക്കെ മറന്നുകൊണ്ട് എന്റെ രോഗം പോലും അനുഗ്രഹമാണ് തിരിച്ചറിയത്തക്കവണ്ണം അങ്ങയുടെ സ്നേഹം അവരിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓരോ രോഗികളെയും ശുശ്രൂഷിക്കുന്നവരുടെ വൈദ്യന്മാരുടെ കരങ്ങളിലും അവരുപയോഗിക്കുന്ന ഔഷധങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിച്ചുകൊണ്ട് പരിപൂർണ ആരോഗ്യമുള്ളവരായി അങ്ങയുടെ ദേവാലയത്തിൽ അങ്ങേ വന്ന് ആരാധിപ്പാൻ ഈന്ദ്ര മക്കളെയൊക്കെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയിലേക്ക് വീണു പോകാതെ ദുഃഖങ്ങളിൽ ആഴങ്ങളിലേക്ക് വീണു പോകാതെ അവിടുത്തെ കാലം അവരെ വീണ്ടെടുക്കണമേ. ഹൃദയം തുറന്ന് നിലവിളിക്കുമ്പോൾ ഉത്തരമാറുള്ള ഒരു പിതാവ് സ്വർഗത്തിലുണ്ടെന്നുള്ളൊരു ദാരിദ്ര്യം ഒരു ചിന്ത ഞാൻ ഏത് സമയത്ത് നിലവിളിച്ചാലും സ്വർഗം തുറന്ന് എന്റെ അപ്പൻ എന്റെ അടുക്കൽ എത്തും എന്നുള്ള വിചാരം ഓരോ മക്കളിലും ഉണർത്തുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. കുറ്റവര് വേർപെട്ട് ദുഃഖാനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നഷ്ടപ്പെട്ട മുറിവുകളെക്കാൾ ആ മുറിവുകൾ അറിയാതെ വണ്ണം അത് സന്തോഷമാക്കി തീരുന്നത് അങ്ങയുടെ സാന്നിധ്യമാവുന്നു. അങ്ങ് ഇറങ്ങി വന്ന് ഓരോ മക്കളുടെ ഹൃദയങ്ങളിൽ വസിച്ച് ഓരോ ഭവനങ്ങളിൽ പാർത്ത് അവരുടെ നഷ്ടങ്ങൾ അറിയാതെ വണ്ണം അവരുടെ നഷ്ടങ്ങൾ പോലും സന്തോഷമായി തീരത്തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം അവരെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാരെ യുവതികളെ ചെറുപ്പക്കാരെയൊക്കെ തിരുവാ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വഴിതെറ്റിൽ കൂടി കടന്നു പോകുന്ന മക്കളെയൊക്കെ അവർ തിരിച്ചുകൊണ്ടുപോകുന്നവരെ സാസ്ഥാനപ്പെടുത്തണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ കുടുംബ ബന്ധങ്ങളെ പൂർവ്വസ്ഥിതിയിൽ ആക്കി പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും സമഞ്ജസതയുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഇതിന്റെ ദാസരത്തിന്റെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അവിടുത്തെ കരുണയുടെ കടലിന് വിവാഹം സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ജോലി ചെയ്യാനുള്ള ബുദ്ധിയും കഴിവും ഒക്കെ കൊടുക്കണമേ. ലഭിക്കുന്ന പ്രതിഫലമൊക്കെ വിവേകത്തോടെ ഉപയോഗിക്കാനുള്ള തിരിച്ചറിവ് കൊടുക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഭാവ തിരുമേനി എല്ലാ തിരുമേനിമാരെയും ഈ ഭദ്രാസുരത്തിലേക്ക് തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസുരത്തെ ഓർക്കുന്നു. സഭയും എല്ലാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീയ സംഘങ്ങളെയും മിഷൻ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലമോ പ്രകൃതിക്ഷോഭം മൂലമോ പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് രൂപ സമർപ്പിക്കുന്നു. അവിടുന്ന് വാഴ്ത്തണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നീക്കിക്കളയണമേ. അനേക ആളുകൾക്ക് ആശ്വാസമായി, ആലംബമായി, അനുഗ്രഹമായി, തിരിച്ചറിവായി, നിറവായി തീരുവാൻ തക്കവണ്ണം ഈ ചെറിയ കൂട്ടായ്മയെ അവിടുന്ന് വാഴ്ത്തണമേ. ഇത് നല്ല രീതിയിൽ നയിച്ചുകൊണ്ടു പോകാൻ തക്കുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ബലചിന്തന്റെ അടികൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ധ്യാനിച്ച പ്രിയ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ത്തിയനുഗ്രഹിക്കണമേ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അനേകൾക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ രൂപാന്തര പ്രായപ്പാനിടയാക്കി തീർക്കണമേ. ഇവരുടെ കുറവുകളൊക്കെ അടുത്ത് ശുദ്ധീകരിക്കണമേ. പുതിയ 50 ദിവസത്തെ നോമ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഒരുക്കത്തോടുള്ള പ്രവേശനമായി തീരുവാൻ ഈ നോമ്പ് ഞങ്ങൾ മുഖാന്തരമായി തീരണമേ. ഞങ്ങൾ നിന്റെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാലും ശുദ്ധിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പിന്തുണയും പരിശുദ്ധരുടെ സംബന്ധവും നമ്മെല്ലാവരോടുകൂടിയും പ്രത്യേകിച്ച് പ്രാർത്ഥന ഗ്രൂപ്പിനോടും ഇതിൽ സംബന്ധിക്കുന്നവരോടുകൂടിയും ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങളോടും വ്യക്തികളോടു കൂടിയും അവരുടെ എല്ലാ ആവശ്യങ്ങളോടു കൂടിയും സഭയോടും സഭയോട് നടത്തുന്നവരോടു കൂടിയും ഇപ്പോഴും എപ്പോഴും എന്ന് തന്നെയൊക്കെ ഉണ്ടായിരിക്കുമാറാകണമേ.
ധന്യവാദം. സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനം പകർന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട വി സി വർഗീസൻ, സാന്നിധ്യം കൂടി നിറച്ച വന്യ മാമനച്ചൻ, ഏതെങ്കിലും വൈദികരെ ഇസ്മൂസയിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ സെന്റ് തോമസ് കത്തീഡ്രലിലും അതുപോലെ സെന്റ് മേരീസ് വെല്ലുവള്ളിയിലും കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇതിന്റെ ഭാഗഭാഗം എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവവരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നോമ്പ് അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമെന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ അടുത്ത മുതലുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായോ അധികമായി ഇതിനു വേണ്ടി സഹായിക്കുന്നവർ നൽകി എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുകയും ദൈവവരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ അവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.